പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ശ്രീ രാജീവ് സർദേശായിയുമായി മാധ്യമപ്രവർത്തകൻ വി എസ് രാജേഷ് നടത്തിയ അഭിമുഖത്തിൻ്റെ മറ്റൊരു റിപ്പോർട്ട്. കളിയിൽ ക്രിക്കറ്റും ഭക്ഷണത്തിൽ മാങ്ങയിട്ട മീൻകറിയും. അച്ഛൻ ദിലീപ് സർദേശായി വലിയ ക്രിക്കറ്ററായിരുന്നു. താങ്കളും നന്നായി കളിച്ചിരുന്നു. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി കമ്പൈൻഡ് ടീമിൻ്റെ പാക് ടൂറിൽ താങ്കളും അംഗമായിരുന്നു. എന്തുകൊണ്ട് ജേർണലിസം തിരഞ്ഞെടുത്തു? ഇന്ത്യയ്ക്ക് വേണ്ടി കളിച്ച ഒരു ക്രിക്കറ്ററായിരുന്നു എൻ്റെ അച്ഛൻ. പക്ഷേ 11 പേർക്ക് ഇന്ത്യൻ ടീമിൽ കളിക്കാൻ കഴിയുകയുള്ളൂ. അത്ര മികച്ച കളിക്കാരനാണെങ്കിൽ മാത്രം. എൻ്റെ അച്ഛൻ അങ്ങനെയുള്ള ഒരു കളിക്കാരനായിരുന്നു. അച്ഛന് ഗോഡ് ഫാദർ ഇല്ലായിരുന്നു. ഗോവയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നുള്ള ആളാണ്. ഇപ്പോഴും ഗോവയിൽ നിന്നും ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ ഏക ടെസ്റ്റ് ക്രിക്കറ്റർ അച്ഛനാണ്. അച്ഛൻ എപ്പോഴും എന്നോട് പറയുമായിരുന്നു, ദൈവം എനിക്ക് ഈ കഴിവുകൾ തന്നു. കഠിനാധ്വാനവും ദൃഢനിശ്ചയവും കൊണ്ടാണ് ഇത്രയും എത്തിയതെന്ന്. ക്രിക്കറ്റിലെ ആ കഴിവ് നിനക്കും ദൈവം തന്നിട്ടുണ്ടെങ്കിലും ഓക്കെ എന്ന്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ടീമിന് വേണ്ടി പാകിസ്ഥാനിൽ കളിച്ചപ്പോൾ എനിക്ക് ഒന്നോ രണ്ടോ റൺസാണ് കിട്ടിയത്. ഞാൻ ബൗൾഡായി. അച്ഛനെ പോലെ താങ്കളും ബാറ്റ്സ്മാനായിരുന്നു?
അതെ.
പക്ഷെ ഒരിക്കലും അച്ഛനുമായി എന്നെ താരതമ്യപ്പെടുത്തരുത്. അച്ഛനൊരു ലെജൻഡറി ക്രിക്കറ്ററായിരുന്നു. എനിക്ക് അത്രയും കഴിവുണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും തമാശയായി പറയും, നിങ്ങൾക്ക് കഴിവൊന്നുമില്ലെങ്കിൽ പിന്നെ അവശേഷിക്കുന്നത് ജേർണലിസമാണ് എന്ന്. ക്രിക്കറ്ററായില്ല, അഭിഭാഷകനാകാനുള്ള പഠിത്തമുണ്ടായിരുന്നു. അതിനും വലിയ കഠിനാധ്വാനം വേണം. അങ്ങനെ ഞാൻ പത്രപ്രവർത്തനം തിരഞ്ഞെടുത്തു. സത്യസന്ധമായി പറഞ്ഞാൽ ദിനപത്രങ്ങളോട് എനിക്ക് വലിയ അഭിനിവേശമുണ്ടായിരുന്നു. 10-12 വയസ്സുള്ള കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പ്രഭാതത്തിൽ വീട്ടുവാതിലിൽ ഏജൻറ് പത്രം ഇടുന്നത് ഞാൻ കാത്തിരിക്കുമായിരുന്നു. അച്ഛനും അമ്മയും എടുക്ക് മുമ്പേ ഞാനതെടുത്ത് ചൂടോടെ വായിക്കുമായിരുന്നു. 1985 മുംബൈയിൽ ആഫ്റ്റർനൂൺ എന്ന സായാഹ്ന പത്രത്തിൽ ഒരു മധ്യവേനൽ അവധിക്കാലം മുഴുവൻ ഞാൻ ജോലി ചെയ്തു. ബഹ്റാം കോൺട്രാക്ടറുടെ പത്രമായിരുന്നു അത്. ആ 3 മാസത്തോടെ ഞാൻ പത്രപ്രവർത്തനവുമായി പ്രണയത്തിലായി. വേറെ എന്തെങ്കിലും സ്വകാര്യ സർക്കാർ ജോലികളിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. 1988 ഞാൻ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ചേർന്നു. കറണ്ട് അഫയേഴ്സിനോട് എനിക്ക് വലിയ താല്പര്യമായിരുന്നു. ഏക മകനാണോ? എനിക്കൊരു സഹോദരിയുണ്ട്, ഷോണാലി. ഡോക്ടറേറ്റ് ഉണ്ട്. ഇൻ്റർനാഷണൽ അഫയേഴ്സിൽ വിദഗ്ധയാണ്. ഇപ്പോൾ വേൾഡ് ബാങ്കിൽ പ്രവർത്തിക്കുന്നു. ഭർത്താവ് DBS ബാങ്ക് ഓഫ് സിംഗപ്പൂരിലാണ്. അവരിപ്പോൾ സിംഗപ്പൂരിലാണ് താമസം. അച്ഛനോ അമ്മയോ മറ്റേതെങ്കിലും പ്രൊഫഷണലിൽ പ്രവേശിക്കാൻ നിർബന്ധിച്ചിട്ടുണ്ടോ? ജേർണലിസത്തെക്കാൾ സുരക്ഷിതമായ കരിയറാണെന്ന് പറഞ്ഞ് അഭിഭാഷക വൃത്തി തിരഞ്ഞെടുക്കാൻ അവർ പ്രേരിപ്പിച്ചിരുന്നു. പക്ഷെ ജേർണലിസത്തോട് അവർക്ക് എതിർപ്പൊന്നുമില്ലായിരുന്നു. വാർത്തകളോട് എനിക്ക് വലിയ അഭിനിവേശമുണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ ക്യൂസ് മത്സരങ്ങളിലെല്ലാം പങ്കെടുക്കുകയും സമ്മാനങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട്. ലോകത്ത് എന്ത് നടക്കുന്നു എന്നറിയാനുള്ള ഒരു ആകാംക്ഷയും താല്പര്യവും അന്നേ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മ നന്ദിനി സർദേശായി കോളേജ് പ്രൊഫസറായിരുന്നു. അച്ചടി മാധ്യമത്തിലാണ് താങ്കൾ ജോലി തുടങ്ങിയത്. അവിടെ നിന്നും ദൃശ്യമാധ്യമത്തിലേക്കുള്ള പരിണാമം എളുപ്പമായിരുന്നു? നല്ല ചോദ്യമാണ്. എൻ്റെ പെഹല പ്യാർ, ആദ്യ പ്രണയം, അച്ചടി മാധ്യമമാണ്. ഇപ്പോഴും ഉള്ളിൽ അതങ്ങനെ തന്നെയാണ്. ദൃശ്യമാധ്യമത്തിലേക്കുള്ള വരവ് സംഭവിച്ചു പോയതാണ്. 1994 ഞാൻ മുംബൈയിലെ ടൈംസിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്നു. കൊൽക്കത്ത പത്രമായ ടെലിഗ്രാഫിൻ്റെ ഡൽഹി എഡിഷൻ തുടങ്ങാനുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. ഞാൻ അല്പം അസ്വസ്ഥനായി. അങ്ങനെയാണ് ഞാൻ ഡൽഹിയിൽ പ്രണോയ് റോയിയെ കണ്ടത്. പിന്നെയുള്ളത് ചരിത്രമാണ്. എൻ്റെ ആദ്യ ടെലിവിഷൻ അസൈൻമെൻറ്റ് NDTVയിലായിരുന്നു. വേൾഡ് ദിസ് വീക്ക് പ്രോഗ്രാമിൻ്റെ ഭാഗമായി. മലയാളിയായ അപ്പൻ മേനോനും അവിടെ ഉണ്ടായിരുന്നല്ലോ. അതെ അതെ, അപ്പൻ അതിൻ്റെ സജീവ ഭാഗമായിരുന്നു. നല്ല സുഹൃത്തായി മാറി. 1996 അപ്പൻ മരിച്ചു. ഒരുമിച്ച് പ്രവർത്തിച്ച ഈ 2 വർഷക്കാലത്തിനിടയിൽ ഞങ്ങൾ DD3 വേണ്ടി സംയുക്തമായി ഒരു ഷോയും ചെയ്തു. വിസ്മയകരമായിരുന്നു അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ച കാലം. പ്രണോയ് റോയിയുമായി പ്രവർത്തിച്ച കാലം എങ്ങനെയുണ്ടായിരുന്നു? ഫാന്റാസ്റ്റിക്. പ്രണോയി റോയിയും ഭാര്യയും മികച്ച മാധ്യമപ്രവർത്തകർ എന്ന പോലെ തന്നെ വളരെ നല്ല മനുഷ്യരാണ്. അവർ നൽകിയ അഭയമാണ് ഇന്ന് ഞാൻ എവിടെയെങ്കിലും എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനമായത്. ജേർണലിസം അവസരങ്ങളാണ്. നല്ല അവസരങ്ങൾ ലഭിക്കുമ്പോഴാണ് ഒരു ജേർണലിസ്റ്റ് ഉണ്ടാകുന്നത്. അവർ എനിക്ക് വലിയ അവസരങ്ങൾ തന്നു. നല്ല നല്ല സ്റ്റോറികൾ, ബിഗ് സ്റ്റോറികൾ ചെയ്യാനുള്ള അവസരം. അതെല്ലാം എനിക്ക് തിളങ്ങാനുള്ള പാതകളായി. 1998 പ്രണോയ്ക്കൊപ്പം ഇലക്ഷൻ ലൈവ് ചെയ്തത് ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ റോയിയും വിനോദ് ദുവയും ഇലക്ഷൻ ദൂരദർശന് വേണ്ടി ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതേ പ്രണോയ് റോയ്ക്കൊപ്പം സ്റ്റുഡിയോയിൽ ഒരുമിച്ചിരുന്ന് ഇലക്ഷൻ റിപ്പോർട്ടിംഗ് നടത്തിയത് ഒരു സ്വപ്നം യാഥാർത്ഥ്യമായതുപോലെയായിരുന്നു. എന്റെ പ്രൊഫഷനിൽ ഇത്രയും വലിയ അവസരങ്ങൾ നൽകിയതിന് ഞാൻ എന്നും അവരോട് കടപ്പെട്ടിരിക്കുന്നു. അവരില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടെ എത്തുമായിരുന്നില്ല. പിന്നീട് താങ്കൾ NDTV വിടുകയും സ്വന്തം ചാനൽ എന്ന ആശയം നടപ്പിലാക്കുകയും ചെയ്തു. അതെ, 2005 നെറ്റ്വർക്ക് 18 സഹായത്തോടെ ഞാൻ സ്വന്തം നെറ്റ്വർക്ക് ഉണ്ടാക്കി, CNA IBN ചാനൽ. NDTV ഉണ്ടായിരുന്ന എൻ്റെ ഒരു പഴയ സുഹൃത്താണ് ഇത് ഓർഗനൈസ് ചെയ്തത്. എൻ്റേതായ ഒരു ന്യൂസ് ചാനൽ തുടങ്ങാനുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ അതിനെ കണ്ടത്. പണമുടക്കാൻ ആളുണ്ടായിരുന്നതിനാൽ കാര്യങ്ങൾ എളുപ്പമായി. ഒരുപാട് മാധ്യമ പ്രവർത്തകരെയും വളർത്തിയെടുത്തു അല്ലേ? എല്ലാ രീതിയിലും ഞാൻ ഭാഗ്യവാനായിരുന്നു. ടൈംസിൽ വർക്ക് ചെയ്യുമ്പോൾ ഡാനിയൽ ഡിമോൻഡെ എന്നൊരു എക്സലന്റ് റെസിഡന്റ് എഡിറ്റർ ഉണ്ടായിരുന്നു. എഡിറ്റർ ദിലീപ് പട്ഗോങ്കറിനൊപ്പം അദ്ദേഹവും എനിക്ക് വലിയ പ്രോത്സാഹനം നൽകി. പ്രണോയ് റോയിയും രാധിക റോയിയും അപ്പൻ മേനോനും എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എൻ്റെതായ സ്വന്തം സ്ഥാപനമുണ്ടായാൽ മറ്റുള്ളവരെ ഞാനും സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാനും തീരുമാനിച്ചിരുന്നു. നല്ലൊരു ടീമിനെ വളർത്തിയെടുക്കാനും പ്രോത്സാഹിപ്പിക്കാനുമായി. നല്ല ടീമായിരുന്നു. താങ്കളൊരു സ്ട്രിക്റ്റ് എഡിറ്ററാണോ ലിബറൽ എഡിറ്ററാണോ? ഞാൻ സ്ട്രിക്റ്റാണ്. ന്യൂസ് റൂമിൽ വല്ലാതെ ഒച്ച വയ്ക്കും. പക്ഷേ ഞാൻ മൃദു സമീപക്കാരനാണ്. ഞാൻ കടുപ്പക്കാരനാണെന്ന് പുറമേ തോന്നും. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. യുവ ജേർണലിസ്റ്റുകളെ പരീക്ഷണം നടത്താൻ അനുവദിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജേർണലിസം അവസരങ്ങളുടെ പാതയാണ്. വലിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കഴിവുള്ള യുവ ജേർണലിസ്റ്റുകളെ കവർ ചെയ്യാൻ വിടണം. അവർക്ക് അവസരം നൽകണം. പുതിയ ടാലൻറ്റുകൾക്ക് അവസരം നൽകിയെന്നതായിരുന്നു ഞങ്ങളുടെ പ്രത്യേകത. സാഗരിക ഘോഷിനെ എവിടെ വച്ചാണ് കണ്ടത്? 1986 ജംഷഡ്പൂരിൽ റോഡ്സ് സ്കോളർഷിപ്പ് ഇൻ്റർവ്യൂവിന് പോകുമ്പോഴാണ് ഞാൻ സാഗരികയെ ആദ്യമായി കാണുന്നത്. അവർക്ക് കിട്ടി, എനിക്ക് കിട്ടിയില്ല. അതിൽ ഞാനെന്നും സാഗരിയോട് ക്ഷമിച്ചിട്ടില്ല. നിങ്ങൾക്ക് 2 കുട്ടികളല്ലേ? അതെ, എൻ്റെ മകൻ ഇഷാൻ ENT ആൻഡ് ഫേസ് സർജനാണ്. ഇഷാൻ സ്വന്തം ഫേസ് സർജറി ക്ലിനിക് ആരംഭിക്കുകയാണ്. മകൾ തരിണി മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റ് അഭിഭാഷകയാണ്. നിങ്ങൾ ഇരുവരും വളരെ തിരക്കേറിയ മാധ്യമ പ്രവർത്തകരല്ലേ. കുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്തു? അതിനുള്ള പൂർണ്ണ ക്രെഡിറ്റും എൻ്റെ ഭാര്യ സാഗരികയ്ക്ക് ഞാൻ നൽകും. നമ്മുടെ ജീവിതത്തിൽ കുട്ടികൾക്കാണ് ആദ്യ സ്ഥാനമെന്ന ഫോക്കസ് സാഗരികയ്ക്കുണ്ടായിരുന്നു. അവർക്ക് നല്ല മൂല്യങ്ങൾ പകരുന്നതിലും സാഗരികത പ്രത്യേകം ശ്രദ്ധിച്ചു. ഞാൻ ശരിക്കും സ്റ്റുഡിയോയിൽ കുടുങ്ങിപ്പോയെന്ന് പറയുന്നതാകും ശരി. എനിക്ക് സമയം കിട്ടാറില്ല. ഞാൻ NDTV സൺഡേ ഷോ ചെയ്തിരുന്നു. അപ്പോൾ കുട്ടികൾ സ്റ്റുഡിയോയിൽ എന്നോടൊപ്പം ഞായറാഴ്ച ചെലവിടുമായിരുന്നു. ഇപ്പോൾ ഇന്ത്യ 2 കൺസൾട്ടൻറ്റ് എഡിറ്ററും ന്യൂസ് ആങ്കറുമാണല്ലോ. ഇപ്പോഴത്തെ പ്രവർത്തന സമയം എങ്ങനെയാണ്? ഇപ്പോൾ ഏറെക്കുറെ വൈകുന്നേരത്തോടെ മാത്രമേ ഞാൻ ഓഫീസിൽ പോകാറുള്ളൂ. രാവിലെ ഞാൻ പ്രോഗ്രാമിന് വേണ്ടിയുള്ള പ്ലാനിംഗ് നടത്തും. കോവിഡിന് ശേഷം ഞാൻ കൂടുതൽ സമയം ഓഫീസിൽ ചെലവഴിക്കാറില്ല. തിരുവനന്തപുരത്തെക്കുറിച്ച്? ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരങ്ങൾ വൃത്തിഹീനമാകുമ്പോൾ തിരുവനന്തപുരം നല്ല വൃത്തിയുള്ള നഗരമായി തുടരുന്നു. കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ നിന്നും ദോശപ്പൊടി വാങ്ങിയിരുന്നു. താങ്കളൊരു ഭക്ഷണപ്രിയനാണോ? അതെ അതെ. തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിങ്ങിനെ ഭക്ഷണവുമായി താങ്കൾ ചേർത്തിരുന്നല്ലോ. തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിംഗ് ബോറായി തുടങ്ങിയപ്പോൾ ഓരോ പ്രദേശത്തെയും ഭക്ഷണത്തിൻ്റെ പ്രത്യേകതകൾ കൂടി ഉൾപ്പെടുത്തുകയായിരുന്നു. ഇപ്പോൾ അത് വളരെ ആകർഷകമായി. കേരളത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്താണ്? മാങ്ങായിട്ട് വെച്ച മീൻകറി. മറ്റെങ്ങും അത്രയും രുചിയോടെ മത്സ്യം പാകം ചെയ്ത് കഴിച്ചിട്ടില്ല. പാരഗണിൽ കിട്ടും. ഇന്ത്യയിലെ തന്നെ മികച്ച റെസ്റ്റോറൻറ്റുകളിൽ ഒന്നാണത്. ഇപ്പോഴും ക്രിക്കറ്റ് കളിക്കാറുണ്ടോ? ഈ വർഷം ആദ്യം കളിച്ചു, 7 ഇടവേളയ്ക്ക് ശേഷം. 9 ഔട്ടായതോടെ ഞാൻ നിരാശനായി. എനിക്കിപ്പോൾ 57 വയസ്സായി. 60 ഞാൻ റിട്ടയർ ചെയ്ത് ക്രിക്കറ്റ് കളിക്കാൻ വരുമെന്ന് മുംബൈയിലെ എൻ്റെ ക്രിക്കറ്റ് ക്ലബ്ബ് സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട്. ജേർണലിസ്റ്റിന് റിട്ടയർമെൻ്റ് ഉണ്ടോ? ശരിക്കു പറഞ്ഞാൽ ഇല്ല. ആഴ്ചയിൽ 5 വാർത്തയ്ക്കായി നീക്കിവെക്കുന്ന രീതിയിൽ നിന്ന് മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 30 ഈ റുട്ടീനാണ്. മറ്റ് ഹോബികൾ എന്തൊക്കെയാണ്? ഞാൻ വലിയ സിനിമാ പ്രേമിയല്ല, പക്ഷേ പഴയ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളോട് വലിയ താല്പര്യമുണ്ട്. സ്പോർട്സിനോട് വലിയ താല്പര്യമുണ്ട്. TVയിൽ ഏത് കളിയിട്ടാലും ഞാൻ കാണും. യാത്രകൾ ചെയ്യാനും പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കാനും വളരെ ഇഷ്ടമാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി അത് വേണ്ടത്ര നടക്കുന്നില്ല. ഇന്ത്യയിൽ തന്നെ ഇനിയും കാണാനുള്ള സ്ഥലങ്ങളുടെ പട്ടികയുണ്ട്. അരുണാചൽ പ്രദേശിൽ ഞാൻ ഇനിയും പോയിട്ടില്ല. സൗഹൃദങ്ങൾ. എൻ്റെ സുഹൃത്തുക്കളിൽ ഭൂരിഭാഗവും ജേർണലിസത്തിന് പുറത്തുള്ളവരാണ്. വാർത്തയെക്കുറിച്ചല്ലാതെ അപ്പോൾ മറ്റു കാര്യങ്ങൾ സംസാരിക്കാനാകും. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടവരാണ് കൂടുതൽ സുഹൃത്തുക്കൾ. എൻ്റെ മുംബൈ ദിനങ്ങളിൽ നിന്നുള്ളവരാണ് സുഹൃത്തുക്കളിൽ കൂടുതലും. ഡൽഹിയിൽ സുഹൃത്തുക്കളെക്കാൾ ഉപരി കോണ്ടാക്റ്റുകളാണുള്ളത്. രാജ്ദീപ് സർദേശായിയുമായി അഭിമുഖം നടത്തിയ പ്രമുഖ മാധ്യമപ്രവർത്തകൻ ശ്രീ വി എസ് രാജേഷ് കേരള കൗമുദി ഡെപ്യൂട്ടി എഡിറ്ററാണ്.